നമസ്കാരം, ഞാൻ സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 104.6 ആവൃത്തിയിൽ ഇന്നത്തെ സംപ്രേഷണം ആരംഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചാനലാണ്, നമ്മുടെ മലയാളത്തിന്റെ, മലയാള ഭാഷയെ സ്നേഹിക്കുന്നവരുടെ സ്വന്തം ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും മലയാളം എഫ് എമ്മിന്റെ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്നാദ്യം ഓക്ലൻഡ് ബീറ്റ്സ് എന്ന സംഗീത ട്രൂപ്പ് അവതരിപ്പിക്കുന്ന ജോൺസൺ മാസ്റ്ററുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക പരിപാടി. ഇതിൽ പങ്കെടുക്കുന്നത് ബിനോയ് മാത്യു, ബിജി ജിജോ, ഡിജിന ജയകുമാരി, നെവിൻ സിജോ. തുടർന്ന് യുവ മലയാളി ക്ലബിന്റെ തട്ടുംപുറം ബാൻഡ് അവതരിപ്പിക്കുന്ന അളിയന്റെ റേഡിയോ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
എല്ലാവർക്കും നമസ്കാരം. മലയാളം എഫ് എം 104.6 പ്രേക്ഷകർക്ക് മുന്നിൽ ഞങ്ങൾ ഓക്ലാൻഡ് ബീറ്റ്സ് മധുരം ജീവാമൃതം എന്ന പ്രോഗ്രാമുമായി എത്തിയിരിക്കുകയാണ്. മധുരം ജീവാമൃതത്തിന്റെ ആദ്യ സെഗ്മെന്റിൽ നമ്മുടെ പ്രിയപ്പെട്ട ജോൺസൺ മാസ്റ്റർ ഈണം പകർന്ന ഒരു പിടി മനോഹര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എ ട്രിബ്യൂട്ട് ടു ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
പണ്ടൊരു ലാലേട്ടൻ ചിത്രത്തിൽ പറഞ്ഞതുപോലെ സംഗീതമെന്ന അനന്തസാഗരത്തിന്റെ സ്വരമാലകളെ പാലപ്പൂവായും കണ്ണാടിക്കൈയിലെ മന്ദാരച്ചെപ്പായും മയപ്പെടുത്തി മലയാള മനസ്സിന്റെ മൈനാക പൊന്മുടിയിൽ പൊന്നിൽ കുളിച്ച ചന്ദ്രികാ വസന്തമായി നിറഞ്ഞു നിന്ന ഇന്നും നിറഞ്ഞു നിൽക്കുന്ന ശ്രീ ജോൺസൺ മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഞങ്ങളുടെ ശ്രദ്ധാഞ്ജലി. സംഗീതം എന്ന വാക്കിന്റെ പര്യായമായി മാറിയ മാഷിന്റെ കൈവിരലുകൾ പതിഞ്ഞ പാട്ടുകൾ, സ്വർഗങ്ങൾ സ്വപ്നം കണ്ട മലയാളക്കരയുടെ ജീവാമൃതം എന്തുവാകുവാൻ ഏറെ കാലമെടുത്തില്ല. വെള്ളാര പൂമലമേലെ കതിലോര പന്തലൊരുക്കിയ മാഷിന്റെ പാട്ടുകൾ പാതിര പാൽക്കടവിലെ തങ്കത്തോണി ഏറിയ രാത്തിങ്ങളായി, പൂത്താലിയും ചാർത്തി സൂര്യതമ്പുരവും വീട്ടി എന്നും ഗായത്രി മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടേയിരിക്കും. പകരം വയ്ക്കാനാകാത്ത രാജഹംസമായി ദേവാങ്കണങ്ങൾ ഏറ്റെടുത്ത താരകമായി മൗനത്തിന്റെ ഇടനാഴിയിൽ മറഞ്ഞ ജോൺസൺ മാഷിന്റെ ഈണം മുഴങ്ങുന്ന ഈ പഴംപാട്ടുകൾ ഞങ്ങളിവിടെ ആദരപൂർവ്വം സമർപ്പിക്കുന്നു. ഞാൻ ദിജിനാദ്, എന്നോടൊപ്പം ഓക്ലാൻഡ് ബീറ്റ്സിന് വേണ്ടി ബിനോയ്, ബിജി ആൻഡ് നെവിൻ. ആദ്യകാലം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ നിന്നും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ദാസേട്ടൻ പാടിയ ദേവകന്യക എന്നു തുടങ്ങുന്ന മനോഹരമായ ഗാനം ആലപിക്കുന്നു ബിനോയ്.
നിനക്ക് സൂര്യ തമ്പുരുമിട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു മഞ്ഞളാടുന്ന പൊൻവേയിൽ മഞ്ഞുകോടിയുടുക്കുന്നു വിണ്ണിൽ മേയുന്ന വെൺമുകിൽ വെള്ളിച്ചാവരം വീശുന്നു ദേവകന്യക സൂര്യ തമ്പുരുമിട്ടുന്നു സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു
ബിനോയ് നല്ല ഭംഗിയായിട്ട് പാടിയിട്ടു ഭയങ്കര സുഖമായിരുന്നു കേൾക്കാൻ സൂപ്പർ
അടുത്തതായി ജോൺസൺ മാഷിന്റെ എവർഗ്രീൻ ഹിറ്റായ തൂമഞ്ഞൻ എന്ന് തുടങ്ങുന്ന ഗാനം സമൂഹം എന്ന ചിത്രത്തിൽ നിന്നും കൈതപ്രത്തിന്റെ വരികൾക്ക് ദാസേട്ടൻ പാടിയ ഈ പാട്ട് പാടാനായി എത്തുന്നു ഡിജിനാഥ്
Oh.
ഒന്നും പറയാനില്ല. ആ സംഗതികളൊക്കെ അങ്ങോട്ട് മുത്തു പൊഴിയും പോലെ എടുത്ത് എടിയല്ലേ, അടിപൊളിയായിരുന്നു. ദാറ്റ് വാസ് എക്സലന്റ്, ഗുഡ് വർക്ക്. അടുത്ത ഗാനം പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രികാ വസന്തം. 1996 ഇറങ്ങിയ സല്ലാപം എന്ന ചിത്രത്തിൽ നിന്നും കൈതപ്രം എഴുതിയ വരികൾക്ക് ദാസേട്ടനും ചിത്രയും പാടിയ ഈ സൂപ്പർ ഹിറ്റ് പാട്ടുമായി നമ്മുടെ ഗായകനും കീബോർഡിസ്റ്റുമായ നിവിൻ നിങ്ങൾക്കായി ആലപിക്കുന്നു. നെക്സ്റ്റ് സോങ് തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിൽ നിന്നും എല്ലാവർക്കും സുപരിചിതമായ ആദ്യമായി കണ്ട നാൾ എന്ന് തുടങ്ങുന്ന ഗാനം ഡിജിനാഥും വിജയും ചേർന്ന് പാടുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ദാസേട്ടനും ചിത്ര ചേച്ചിയുമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി പാടിയിരിക്കുന്നത്. പൊന്മയിൽ പീലിയാൽ എഴുതി തീ
ഹിറ്റുകളിൽ ഒന്നായ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ നിന്നും കൈതപ്രത്തിന്റെ വരികൾക്ക് ദാസേട്ടൻ പാടിയ ദേവി എന്ന ഗാനവുമായി വരുന്നു ബിനോദ്.
അനുരാഗിണി ഇതായി
എപ്പിസോഡിലെ അവസാന ഗാനം. 1988 ഇറങ്ങിയ പൊന്മുട്ടയിടുന്ന താറാവ് എന്ന ചിത്രത്തിൽ നിന്നും ദാസേട്ടൻ പാടിയ തേയിലൊരുക്കി എന്ന ഗാനം നിങ്ങൾക്കായി ബിനോയ്, ഡിജിനാഥ് ആൻഡ് വിജയ് പാടുന്നു.
നിങ്ങൾ ഇതുവരെ കേട്ടത് ഓക്ലൻഡ് ബീറ്റ്സ് അവതരിപ്പിച്ച ജോൺസൺ മാസ്റ്റർ സ്പെഷ്യൽ. പങ്കെടുത്തവർ ബിനോയ് മാത്യു, ബിജി ജിജോ, ഡിജിനാഥ് ജയകുമാരി, നെവിൻ സിജോ. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൗസ് പേ. ഓക്ലൻഡ് ബീറ്റ്സിന്റെ കരിയോക്കി ഗാനമേള സ്റ്റാർ നൈറ്റ് 2024 അടുത്ത ശനിയാഴ്ച December 28 സെയിന്റ് ജോർജ് ആംഗ്ലിക്കൻ ചേർച്ച് ഹാൾ, പാപ്പറ്റോട്ടോയിൽ വൈകുന്നേരം 6 നടത്തപ്പെടുന്നു. ടിക്കറ്റുകൾ $10 നിരക്കിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 0223012968. ഒരിക്കൽ കൂടെ പറയാം, 0223012968. നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഗായകർ അവതരിപ്പിക്കുന്ന ഈ സംഗീത രാവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
On the first day of Christmas, my true love gave to me a partridge in a pear tree. On the second day of Christmas, my true love gave to me two turtle doves and a partridge in a pear tree. On the third day of Christmas, my true love gave to me
three French hens,
two turtle doves and a partridge in a pear tree.
On the fourth day of Christmas, my true love gave to me four calling birds,
three French hens,
two turtle doves and a partridge in a pear tree.
On the fifth day of Christmas, my true love gave to me
five golden rings,
four calling birds,
three French hens,
two turtle doves
and a partridge in a pear tree.
On the sixth day of Christmas, my true love gave to me six geese a-laying,
five golden rings,
four calling birds,
three French hens,
two turtle doves
and a partridge in a pear tree.
On the seventh day of Christmas, my true love gave to me seven swans a-swimming,
six geese a-laying,
five golden rings,
four calling birds,
three French hens, two turtle doves and a partridge in a pear tree.
On the eighth day of Christmas, my true love gave to me some milking, seven swans are swimming, six geese are laying,
five golden rings,
four calling birds,
three French hens, two turtle doves and a partridge in a pear tree.
On the ninth day of Christmas, my true love gave to me nine drummers drumming,
eight maids are milking,
seven swans are swimming,
six geese are laying,
five golden rings,
four calling birds,
three French hens,
two turtle doves
and a partridge in a pear tree.
On the tenth day of Christmas, my true love gave to me
10 pipers piping,
9 drummers drumming,
8 maids are milking,
7 swans are swimming,
6 geese are laying,
5 golden rings,
4 calling birds,
3 French hens,
2 turtle doves and a partridge in a pear tree.
On the 11th day of Christmas, my true love gave to me 11 ladies dancing,
10 pipers piping,
9 drummers drumming,
8 maids are milking, 7 swans are swimming,
6 geese are laying,
5
finch hens, two turtle doves, and a partridge in a pear tree.
Oh. On the 12th day of Christmas, my true love gave to me 12 lords a-leaping,
12 ladies dancing,
9 drummers drumming,
8 hearts a-milking, 7 swans a-swimming,
6 geese a-laying,
5 golden rings,
2 poor calling birds,
3 French hens, 2 turtle doves,
and a partridge in a pear tree.
Bum, bum, bum.
ഈ വർഷത്തെ ക്രിസ്മസ് ഇങ്ങ് അടുത്തു. ഇനി കേവലം 4 നാളുകൾ മാത്രം ഈ വർഷത്തെ ക്രിസ്മസ് രാവിലേക്ക്. ഇന്നത്തെ അളിയന്റെ റേഡിയോ നമ്മൾക്കായി ക്രിസ്മസ് ഗാനങ്ങളടങ്ങിയ പ്രത്യേക എപ്പിസോഡ് അവതരിപ്പിക്കുന്നു. ഇപ്പോൾ കേൾക്കാം അളിയന്റെ റേഡിയോ. ഈ പരിപാടിയുടെ പ്രായോജക കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രി നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ്, ബ്ലോക്ക് ഹൌസ് പേ.
നമസ്കാരം, അളിയന്റെ റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഏവർക്കും തട്ടുമ്പുറം ടീമിന്റെയും അളിയന്റെ റേഡിയോയും വക ഒരു മെറി ക്രിസ്മസ് ആശംസിക്കുന്നു. പറഞ്ഞു പിടിച്ച് ഓണം കഴിഞ്ഞ ഓർമ്മ വരുന്നല്ലേ, പെട്ടെന്ന് തന്നെ ക്രിസ്മസ് ആയി. ഒരു ഒരു മിന്നായം പോലെ ആയാലോ. ഇനി ഏകദേശം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ
ക്രിസ്മസിന്റെ
ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ്. അപ്പൊ ഈ ആഴ്ചയിലെ എപ്പിസോഡ് നമ്മളുടെ ഏവരുടെയും നമ്മുടെ ക്രിസ്മസ്
സെലിബ്രേഷൻ
വിശേഷങ്ങളായിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം ഒരുമിച്ച് കൂടാം. ഇന്ന് നമ്മുടെ കൂടെ ഫ്ലോറിലുള്ളത് ഫ്രാൻസൻ, മിഥുൻ, നിതീഷ്, വിജിൻ, പിന്നെ നമ്മുടെ ന്യൂ കീബോർഡിസ്റ്റ് ആയ അരുൺ. അപ്പം പറയൂ വിജിനെ, ക്രിസ്മസിനെ പറ്റി ഓർക്കുമ്പോ ആദ്യം ഓർമ്മ വരുന്ന നാടായിരിക്കും, പക്ഷെ എങ്കിലെന്നാ പോലും നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ അടിച്ചു പൊളിച്ച് നാട്ടിലെ പോലെ തന്നെ ക്രിസ്മസുകള് നമ്മളിവിടെ കൊണ്ടാടുന്നുണ്ട്.
അത് ഇതും പറഞ്ഞത് ശരിയാണ്. നാട്ടില് KCV എന്ന സംഘടനയെക്കൂടെ എല്ലാ ആഴ്ചകളിലും ക്രിസ്മസിന്റെ സമയത്ത് കരോള് പോകും. ഇപ്പോഴും ഓർക്കുമ്പോൾ ഭയങ്കര ഒരു നല്ലൊരു ഫീല് തരുന്ന കാര്യങ്ങൾ. പക്ഷെ അത് അതിന്റെ കര പിടിക്കുന്ന പോലെ ഒരു നമ്മുടെ ക്ലബും അതുപോലെ നടത്തുന്നുണ്ട് ഇവിടെ.
അല്ല, എപ്പോഴും ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്നത് കരോളിൽ
തുടങ്ങുന്നതൊക്കെയാണല്ലോ.
ഇപ്രാവശ്യം നമ്മള് ഈ എപ്പിസോഡ് പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മൾ ആ കരോൾ സോങ്ങുകൾ.
അപ്പോ
കരോളാണ് അതിന്റെ ഒരു മുന്നോടിയായിട്ട്.
ശരി, ക്രിസ്മസിന്റെ തുടക്കം എന്ന് പറയുന്ന കരോളാണ്. കരോള് 4 വീട്ടിൽ പോയി 2 പാട്ടൊക്കെ പാടി അപ്പോഴാണ് നമുക്ക് ശരിക്കും ക്രിസ്മസ് ആയല്ലേ എന്ന് തോന്നുന്നത്.
ചിലവരൊക്കെ ഈ കരോള് കാണുമ്പോഴാണ് അയ്യോ ക്രിസ്മസ് ആയില്ല, അപ്പൊ സ്റ്റാറൊക്കെ തൂക്കേണ്ടതൊക്കെ അപ്പോഴാണ്.
ഞാൻ അവിടെ KCVM വർക്കെയ്യുന്ന സമയത്ത് അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ചേട്ടന്മാര് മുമ്പ് വലിയൊരു പപ്പാനെ ഉണ്ടാക്കി കഥ പറയുന്നേക്കാം. ജൂനിയർ പിള്ളേര് പറഞ്ഞത് നിങ്ങള് ഇത്രയ്ക്കും പേരുണ്ടായിട്ട് ഒരു പപ്പാനെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങളൊരു വാശിയായിട്ട് ഏറ്റെടുത്ത് ഞങ്ങളൊരു 3 പേർക്ക്, ബാക്കി ആർക്കും ഇത് മെനക്കെടാനൊന്നും താല്പര്യമില്ല, കാരണം എല്ലാവരും ബിസി ഒക്കെ ആയ കാരണം. ഞങ്ങൾ 3 പേർക്ക് വലിയ പണികളൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ 3 പേരന്ന ശരി. കാരണം ഞാൻ ആ സമയത്ത് CA പഠിക്കുക, എന്റെ എക്സാം വരുന്നത് ഡിസംബറിലാണ്. അപ്പൊ CA പഠിക്കുന്നവർക്ക് അറിയാം എക്സാം വരുന്നത് ഒന്നിങ്ങനെ നവംബർ അല്ലെങ്കിൽ ഡിസംബർ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് എനിക്ക് സ്റ്റഡി ലീവ്, അപ്പൊ ആ സമയത്ത് പഠിക്കില്ല. പക്ഷെ നമ്മള് ഇങ്ങനത്തെ പള്ളിയായിട്ട് പള്ളി പറഞ്ഞ ക്രിസ്മസിന്റെ ഈ സീസണൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവിടെയായിരിക്കും ഫുൾ ടൈം. അപ്പൊ ഞങ്ങൾ 3 പേരോട് തീരുമാനിച്ചു നമ്മൾ വലിയൊരു 18-20 അടിയുടെ ഒരു പപ്പാനെ ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങള് സ്റ്റാർട്ടിങ്ങില് തീരുമാനിച്ചപ്പോ ഒരു 10 പിള്ളേർ ഞങ്ങളുടെ കൂടെ ഉണ്ടായി. പിന്നെ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോ പിള്ളേര് പതുക്കെ പതുക്കെ വരിയാൻ തുടങ്ങി. അപ്പൊ ഈ 3 പേര് മുന്നോട്ട് നിന്നാൽ ഞങ്ങൾ 3 പേർക്ക് ഭയങ്കര ടെൻഷനായി, ദൈവം ഇത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷൻ വന്നു. എന്നാലും പക്ഷെ അതിന്റെ ഇടയ്ക്കാണ് എന്റെ എക്സാമും. അപ്പൊ വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര പ്രഷർ, പഠിക്കാനുള്ള പ്രഷറാണ് അത്. അപ്പൊ ഞങ്ങള് ചെയ്തെന്ന് വെച്ചാൽ ഫുൾ ടൈം ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് പൊക്കി പൊക്കി പപ്പാന് 18 അടി എത്തണം,
18 അടി
20-ാം തീയതിക്ക് മുമ്പ്. എന്നിട്ട് ഞാൻ രാത്രി ബുക്ക് കൊണ്ട് അവിടുന്ന് പഠിച്ച് പിന്നെ കൂടെ ഇതിനോട് ചെയ്ത്. കാരണം നമ്മുടെ കൂട്ടായ്മ പതുക്കെ പെട്ടെന്ന് 10 പേര് നേരെ 3 പേരായി. പിന്നെ ഞങ്ങള് ഈ ഒരു 10-12 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സഹകരിക്കില്ലാന്ന് പറഞ്ഞ പിള്ളേര് പിന്നെ തിരിച്ചു വന്നു. എന്നിട്ട്
ദൈവസായിരുന്നു
അത്. കാരണം നമ്മള് കാണുന്ന പോലെ അത് ഉണ്ടാക്കുന്നത് വലിയ പണിയാണത്. അതിന്റെ ഒരു ഞങ്ങളാ സമയത്തിനുള്ളിൽ അത് ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ എക്സാം ഞാൻ പാസ്സാവുകയും ചെയ്തു. രണ്ട് കാര്യം അന്ന് അന്നത്തെ വീട്ടിൽ നടന്നു. 12 കൊല്ലം കഴിഞ്ഞു. എന്നിട്ട് ഞാൻ അത് ഓർത്തിരിക്കണെങ്കിൽ അത് അത്രയ്ക്ക് ഒരു ഇൻഫ്ലുവൻസ് ചെയ്തു നമ്മുടെ ജീവിതം.
ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടായിരിക്കുമല്ലോ.
മെയിൻ ആയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്തു. കാരണം കൂടുതൽ കൂട്ടുകാരന്മാര് പെട്ടെന്ന് ഇത് വലിയ ടാസ്ക് അവര് പെട്ടെന്ന് മാറി പോയി. പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ നമ്മുടെ പഠിക്ക് പിന്നെ ബാക്കിയുള്ള പിള്ളേർക്ക് ഓരോ സ്ട്രെസ് എല്ലാം കൂടി വന്നപ്പോ. പക്ഷെ ഇപ്പൊ ഓർക്കുമ്പോ അത് നല്ലതായിരുന്നു.
നമ്മുടെ കൊച്ചി കാർണവറിലെ
കണക്കുമ്പോഴേ
സമയത്തൊക്കെ ഇപ്പൊ മറ്റേ സിനിമയിലെ കാണിക്കണല്ലേ വണ്ടൻ പപ്പ
കാർണവൽ പോയിട്ടുണ്ടോ കൊച്ചിയില്? ഞാനൊരു ഒരിക്കലും 2 പ്രാവശ്യം കൂട്ടിട്ടുണ്ട് എറണാകുളത്ത് ഉണ്ടായിരുന്ന സമയത്ത്. കൊള്ളാം, ഭയങ്കര രസമാണ്. കാരണം ആ പോകുന്ന വഴിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് നമ്മള് പാർക്കിംഗ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാ. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് ഫുൾ ലൈറ്റ് സ്റ്റാർസും ഭയങ്കര ജനത്തിരക്ക. നമ്മൾ അങ്ങനെ ആ എൻഡില് ആ ബീച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. ബീച്ചിന്റെ എൻഡിലാണ് ഇവർ ഈ വലിയ പഞ്ഞിനെ ഉണ്ടാക്കിയിട്ട് ന്യൂയോർക്കിനെന്താ ഇവര് കത്തിക്കുന്നത്. അപ്പം അവിടം വരെ എത്താനായിട്ട് ഭയങ്കര പാടാ. പക്ഷെ ആ എത്തുന്ന പോകുന്ന വഴി ഒരു യാത്ര അടിപൊളിയാ. അന്ന് നമ്മള് കുറെ കമ്പനിക്കാര് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരുമായിട്ട് ഒരുമിച്ച് ഈ പാട്ടൊക്കെ പാടി പോകാണ്ട് ഭയങ്കര രസം. ആ ഒരു രാത്രി നേരം വെളുക്കോളം അവിടെ ഇങ്ങനെ ഇതുപോലെ കലാപര പ്രോഗ്രാമുകള് പിന്നെ പരിപാടികള് ഡാൻസ് പാട്ട് മേള എന്ന് പറയുന്ന സകലതും ഉണ്ട്. പിന്നെ ഫുഡ് അറിയാമല്ലോ, പിന്നെ ഇഷ്ടം പോലെ ഫുഡ് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു രാത്രി ഭയങ്കര രസമാണ്. അത് കൊച്ചിക്കാർക്ക് മാത്രമല്ല, അവിടെ ആ ഒരു ടൈമിൽ പോകുന്ന എല്ലാ ആൾക്കാർക്കും അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടൈമാണ് ഈ കാർണിവൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് വിജിൻ
പക്ഷെ അതുണ്ടാകുമ്പോ നല്ല ഹൈറ്റിൽ ഉണ്ടാക്കുന്ന ഉള്ളില് മൊത്തം പൊള്ളയായിട്ടാണ്.
മിഥുൻ പറഞ്ഞ പോലെ തന്നെ ന്യൂയറിൽ നമ്മൾ അത് കത്തിക്കും. പക്ഷെ ഞങ്ങൾ കത്തിച്ചിട്ട് പക്ഷെ ഞങ്ങൾ കത്തിച്ചു. അത് കഴിഞ്ഞ അപ്പുറത്തെ തെങ്ങും കത്തി പിടിച്ച് അതുപോലത്തെ പക്ഷകളൊക്കെ ഉണ്ട്. എന്നാലും
ഇവരും വീണ് വഴിയെ പോയവരും വീണ്.
അയ്യോ
അല്ല, ഈ പപ്പാഞ്ഞെ കത്തിക്കും മിക്കപ്പോഴും പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ഈ കത്തിക്കാൻ നേരത്തെ ഒരു രാത്രി 12 മണി കഴിഞ്ഞിട്ടല്ലേ സംഭവം. നെക്സ്റ്റ് ന്യൂ ഇയർ ആകുമ്പോൾ കത്തിക്കുന്നത്. ആ സമയമാകുമ്പോ എല്ലാരും ഒരു വെള്ളത്തിലായിരിക്കുമല്ലോ, ഒരു ഒരു മന്ദാര ഫീലിലായിരിക്കും. അപ്പം പിന്നെ എവിടെയാ കത്തിക്കണ്ടത്, ചൂട്ടേതാ തീ ഏതെന്നൊന്നും അറിയത്തില്ല. ആ അവസ്ഥയില് ചിലപ്പം സംഭവിക്കാം തെങ്ങും മാവും ഒക്കെ
കത്താം.
അങ്ങനെ വിജയൻ ഈ വർഷത്തെ ക്രിസ്മസ് ഇവിടെ ആണോ അതോ നാട്ടിൽ പോകുന്നുണ്ടോ?
ഓ, ഈ വർഷം ക്രിസ്മസ് ഇവിടെ തന്നെയാണ്. ഇപ്പൊ 4-ാമത്തെ കൊല്ലം ഇവിടെ തന്നെ ക്രിസ്മസ് ഇവിടെ ഞാൻ ആഘോഷിച്ചു.
നാട്ടിൽ പോയിട്ട്
ആഘോഷിച്ചല്ലേ.
പക്ഷേ എന്റെ ആ നീണ്ട 6 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ നാട്ടിലെ ക്രിസ്മസ്. ഇന്ന് വെയിറ്റ് ചെയ്യാൻ ഫ്ലൈറ്റില് നാട്ടിൽ പോവാ.
ഓ,
ഫ്ലൈറ്റിന് എടുത്ത് പറയാൻ എന്താണെന്ന് അറിയാവോ? അതൊക്കെ ഞാൻ മറന്നുപോയി. അങ്ങനെ
അപ്പൊ അതാണ് നാട്ടിലെ ഓർമ്മയുള്ള ക്രിസ്മസിന്റെ വിശേഷം അല്ലേ. നമുക്ക് ഇപ്രാവശ്യം നമ്മള് പ്ലാൻ ചെയ്തത് ആ ഒരു കരോൾ
കരോൾ
രീതിയിലാണ് നമ്മള് പാട്ടുകള് പ്രഷർക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പം ഗ്രൂപ്പായിട്ടുള്ള ഒരു സോങ് ആണ്.
വിശേഷത്തിന്റെ ആവേശം ഒട്ടും ചോരാതെ നമുക്ക് കരോളിൽ നിന്ന് തുടങ്ങാം.
അതെ, തുടങ്ങാം.
യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകൻ ദേവനാദം കേട്ടു ആമോദര. കുളിരും രാവിൽ രാപാത്തിരുന്നോ രജപാലകൻ ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തുന്നോ തിങ്കൾ കരപാടി ഗ്ലോറിയ. അന്നോ തിങ്കൾ കരപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേമിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബെത്ലഹേമിൽ വന്നു. രാജാദിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയാ.
വിജിൻ പപ്പാനിയുടെ കേസ് പറഞ്ഞപ്പേ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ സ്റ്റാർ ഉണ്ടാക്കിയതാണ്. അപ്പൊ കുറെ ഫ്രണ്ട്സ് ഇതേപോലെ ന്യൂയോർക്ക്
ആഘോഷിച്ചു.
അല്ലല്ല, ഞങ്ങള് ജസ്റ്റ് ഒരു ക്ലബ്ബില്. ക്ലബ്ബ് എന്ന് പറയുന്നത് എന്താ, ഒരു പാലം, അതാണ് ക്ലബ്ബ്. ആ പാലത്തേക്ക് ഇരിക്കുന്ന ഞങ്ങളുടെ ക്ലബ്ബ്. ക്ലബ്ബ് രജിസ്റ്റേർഡ് ആകരൊന്നല്ല. ഞങ്ങൾ കുറെ പിള്ളേരുണ്ട്. അപ്പൊ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ഇതവണ ആദ്യം ചേട്ടന്മാരൊക്കെ ഉണ്ടാക്കിയെ. അപ്പൊ ഇതവണ ഞങ്ങൾ പിള്ളേർ സെറ്റ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കുറച്ച് പേര് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു അഞ്ചെട്ട് പേരുണ്ട്.
അതായത് അന്ന് യങ്സ്റ്റേഴ്സ്, പണ്ട്
ഇപ്പൊ
ഉണ്ടാക്കണെങ്കിൽ
ഞാൻ പറയണേ, ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഇവനെ ഇത് ഓർത്തിരിക്കുന്ന വെച്ചാൽ വലിയൊരു കാര്യം തന്നെ.
പത്തിരി ദിവസമായിരുന്നു
ഇതുവേ. അപ്പോ ഞങ്ങള് എനിക്ക് തോന്നണു 2013 ഇത് നടന്നത്.
വർഷം പറയണ്ട്,
2013. അപ്പൊ എനിക്ക് 12 വയസ്സുള്ളൂ.
ഇപ്പൊ എത്ര വെച്ചിട്ടാന്ന് പറഞ്ഞ, കൊച്ചിന് 5 വയസ്സ്.
അപ്പോ ഞങ്ങളങ്ങനെ മോളൊക്കെ വെട്ടി. അപ്പൊ അപ്പുറത്തൊരു അപ്പാപ്പന്റെ ഉളപ്പുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യം ചോദിച്ചു, അപ്പൊ കുറച്ച് മുള വേണം സ്റ്റാർ ഉണ്ടാക്കാനാണ്. അത് ശരിയാവില്ല, അത് ഞാൻ വിൽക്കാൻ വെച്ചാന്നു പറഞ്ഞു. മുള കിട്ടിയില്ല. അപ്പൊ ലാസ്റ്റ് പിന്നെ ഞങ്ങളുടെ സ്വന്തം പറമ്പ്, ഞങ്ങള് അവിടെ പോയി മുളൊക്കെ വെട്ടി സ്റ്റാർ പണിയൊക്കെ തുടങ്ങി. പകുതിയായി സ്റ്റാറിന്റെ ഫ്രെയിമൊക്കെ വർക്ക് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നോക്കിപ്പോ ഒരു സൈഡ് എന്ത് ചെയ്ത് ശരിയാവുള്ള ഒരു എങ്ങോട്ട് ഇപ്പൊ മോഹൻലാലിൽ പോലെ നിക്കണ്, എന്ത് ചെയ്താ അത് ശരിയാവണില്ല. ഒന്നിൽ ഇങ്ങോട്ട് ഉളയ്ക്കുമ്പോ അത് അങ്ങോട്ട് പോകും, അങ്ങോട്ട് ഉളയ്ക്കുമ്പോ ഇങ്ങോട്ട് പോകും. ലാസ്റ്റ് അപ്പൊ കുറച്ച് ചേട്ടന്മാരൊക്കെ വന്നു. സംഭവം വേറൊന്നല്ല, അതായത് ഒരു കമ്പിന്റെ ലെങ്ത് ചെറിയ വ്യത്യാസം ഉണ്ടായി. അപ്പൊ അത് കൂട്ടി കെട്ടുമ്പോ ഇത് എങ്ങോണിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഇതെന്ന് വെച്ചാൽ ആ ഫ്രെയിമേ കറക്റ്റ് ആയില്ലെങ്കില് ഭയങ്കര
സ്റ്റാറിന്റെ ആ
അഡ്ജസ്റ്റ്
ചെയ്ത് എന്നിട്ട് പിന്നെ അതിന്റെ ഫുള്ള് ക്ലോത്ത് ഒട്ടിച്ച് അങ്ങനെയാണ് ഇതില് വലിയ ബൾബൊക്കെ ഇട്ട്
ക്ലോത്ത് ആണ് ഒട്ടിക്കല്ലേ.
ക്ലോത്ത്
നമ്മള് മറ്റേ
പേപ്പർ അതൊരു വേറെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുവണ ചേട്ടന്മാരാ ഇവര് പേപ്പർ കൊടിച്ച് കേറ്റി കേറ്റി ഒരു രണ്ടു മൂന്ന് ദിവസം മഴ അങ്ങ് പെയ്തു. ചൈനീസ് പേപ്പർ അത് ഒട്ടിച്ച് കേറ്റിയ മഴ പെയ്ത് ലാസ്റ്റ് ഇത് ഒരു
ട്രാൻസ്പെറന്റ് പേപ്പർ കിട്ടും നമുക്ക്. വേറെ വേറെ കളറുള്ളത് കൊറേ
കളർ ഇവര് ഒട്ടിച്ചത് ചൈനീസ് പേപ്പർ അല്ലേ പേപ്പർ. ലാസ്റ്റ് പേപ്പറൊക്കെ പോയിട്ട് പിന്നെ വീട് സ്റ്റാർ ഇറക്കി.
ഡിസംബർ മഴ പെയ്യുന്നു കരുതിയില്ല
പേപ്പർ. അല്ല ഇവര് പിന്നെ നമ്മൾ ക്ലോത്താ ചെയ്തത്, പിന്നെ മൊത്തം ക്ലോത്താ ഒട്ടിക്കുക. പിന്നെ ഇതൊരു വാഗമരം ഉണ്ട് ഈ പാലത്തിന്റെ അവിടെ, നല്ല പൊക്കുള്ള വാഗമരം. അതിന്റെ മുകളിലേക്ക് കയറ് എറിഞ്ഞിടണം ഏറ്റവും പൊക്കത്തെ കൊമ്പുമ്മ. എന്നിട്ട് ആ കയറ് അത് കയറുമ്പോൾ ഹാങ്
ചെയ്യണേ
വലിച്ച് കെട്ടി വെക്കും.
അല്ല മുമ്പ് ഈ മുളയുടെ ഇത് വെച്ച് ഉണ്ടാക്കുന്ന സംഭവം പിന്നീട് ഈസി ആക്കാൻ വേണ്ടിട്ടേ ഇപ്പൊ ആൾക്കാര്
ഫ്രെയിം ഉണ്ടാക്കി
ഇരുമ്പോണ്ട് വെൽഡ് ചെയ്തിട്ട്
അതാകുമ്പോ എല്ലാ വർഷവും എടുക്കാമല്ലോ.
പേപ്പർ മാത്രം മാറ്റി മതി മങ്ങും.
പക്ഷെ
അതന്നാലും നമ്മളെ ഈ മുള ഒടിച്ച് അതിന്റെ ഒരു
എക്സ്പീരിയൻസ്
രസമാണ്.
അത് മാത്രല്ല, ഇപ്പൊ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തത്, അതായത് ഇപ്പൊ റെഡിമെയ്ഡ് ആയി എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന പോലെ പുൽക്കൂട് ക്രിബ് വരെ.
പിന്നെ
ഇപ്പൊ നാട്ടില് പല സ്ഥലങ്ങളിൽ ആൾക്കാർക്ക് ഉണ്ടാക്കണം നേരെയില്ല, കാരണം പല വീടുകളിലും എന്താ പറയുക ചെറുപ്പക്കാർ ഉള്ളതെല്ലാം പുറത്താ. നമ്മുടെ വീട്ടിലെടുത്ത പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം വീടുകളിൽ കാരണം വരെ മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ അവർക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള പുൽക്കൂട് നേരെ കടയിൽ പോയി കഴിഞ്ഞാൽ സെറ്റ് ഫുൾ എല്ലാം കിട്ടും, നേരെ കൊണ്ട് വെച്ചാൽ മാത്രം
മതി.
അപ്പം അങ്ങനെയും കൂടെ ആയി ട്രീ റെഡിമെയ്ഡ് ട്രീകൾ വരെ കിട്ടും. അതേപോലെ അങ്ങനെ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് പറഞ്ഞ് ഇപ്പം പ്രാഞ്ചി പറഞ്ഞ പോലെ ഈ മുളവട്ടം പോവുക സ്റ്റാർ ഉണ്ടാക്കുക അതേപോലെ തന്നെ ഈ പാപ്പാഞ്ചി ഉണ്ടാക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ പിള്ളേരുണ്ട്. അതൊരു പ്രത്യേകിച്ച് വെച്ചാൽ ഈ പത്ത് നമുക്ക് 10 ദിവസം അവധി വരുന്ന ടൈമാണ്, അതായത് ക്രിസ്മസ് ഹോളിഡേസ് വരും. അതിന് മുമ്പ് എക്സാമിന്റെ തലച്ചൂടും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഒരു റിലാക്സ് ആകുന്ന ഒരു ടൈമുണ്ട്. അപ്പൊ അതൊക്കെ എല്ലാ വീടുകളിലും ഈ സ്റ്റാർ ഒക്കെ ഇട്ട് തുടങ്ങും. അപ്പൊ നമുക്ക് അതൊക്കെ ഓരോ ദിവസം കഴിഞ്ഞൊരു ഫീലിംഗ് ക്രിസ്മസിന്റെ ആയിട്ടുള്ള ഫീല് വരും.
നമ്മളവിടെ ഈ ക്രിസ്മസ് ഒക്കെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേ നമ്മള് എല്ലാരും കൂടി ഉണ്ടാക്കുമ്പോ ചിലര് ഈ ന്യൂജൻ ആൾക്കാരൊക്കെ ഉണ്ടാവും, അവർക്ക് ആ ഒരു സ്റ്റൈൽ അവർക്ക് അറിയില്ലല്ലോ അതെങ്ങനെയാണ്. അപ്പൊ പുൽക്കൂട് ഉണ്ടാക്കുമ്പോ ചെറിയ കൊള ഉണ്ടാക്കും, നമ്മള് ഈ മല ഉണ്ടാക്കും ഒക്കെ ഉണ്ടാക്കും. ഇത് ഉണ്ടാക്കുമ്പോ തന്നെ കൊറേ ഫണ്ണായിട്ടുള്ള സംഭവം. പള്ളിയിലൊക്കെ ഉണ്ടാക്കുമ്പോ വേറെ ലെവലാണ്, കാരണം നമ്മള് അതിന്
കോമ്പറ്റീഷൻ ഉണ്ടല്ലോ.
കോമ്പറ്റീഷൻ
ഉണ്ട്, പക്ഷെ ഭയങ്കര ക്രിയേറ്റിവിറ്റി വരും കേട്ടോ. ഭയങ്കര രസമായിട്ട് ശരിക്കും ഒരു ആ ഒരു മനസ്സിൽ ഓരോരുത്തർ ഐഡിയ പരമായിട്ടുള്ള കഴിവുകൾ അന്ന് തെളിയും.
അതെന്താ വെച്ചെങ്കിലേ നമ്മള് പള്ളിയിൽ ഉണ്ടാക്കേണ്ടത് മെയിൻ പുൽക്കൂടല്ലേ, അപ്പം ആ ഇടവകയിലുള്ള എല്ലാവരും കാണുന്ന സാധനമാണ്. അപ്പൊ എല്ലാവർക്കും അതിനേക്കാളും ബെസ്റ്റ് അവിടെ പ്രസന്റ് ചെയ്യാൻ രീതിയിലാണ് ഈ കമ്മിറ്റിക്കാർ ഉണ്ടാക്കുക. അതാകുമ്പോ എല്ലാവരും എല്ലാവരും ഐഡിയ 10-20 പേര് ഒരുമിച്ചുള്ള ഐഡിയ വരുമ്പോ അതിനേക്കാളും ബെസ്റ്റ് നമുക്ക് പള്ളിയിൽ ഉണ്ടാക്കണം. അങ്ങനെയാണ് വലുതുണ്ടാക്കുക. പക്ഷെ അതേ ഈ വിജയ് നേരത്തെ പറഞ്ഞ പോലെ ഈ ടീമുകൾ എല്ലാവരും കണ്ടിന്യൂസ് ഉണ്ടെങ്കിലാണ്
എല്ലാവരും
ചിലര് വലിയ സമയം
സ്റ്റാർട്ടിങ് ഉണ്ടാവും.
ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുൽക്കൂട് ഉണ്ടാക്കുന്ന ഭയങ്കര അതായത് നമ്മുടെ വീടിന്റെ ബാക്കിലിരിക്കുന്ന കമ്പനിക്കാരനുണ്ട് കൂട്ടുകാരൻ ടോണി എന്ന പേര്. അപ്പൊ അവന്റെ വീട്ടിലാണ് എല്ലാ ചെറുപ്പം തൊട്ട് എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും പുൽക്കൂട് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ നേരെ കണ്ടത്തിൽ പോയിട്ട് മറ്റേ പുല്ലിങ്ങനെ ചെത്തിയെടുക്കും. രാവിലത്തെ പരിപാടി അതാ, അതായത് സ്കൂൾ അടച്ചു കഴിഞ്ഞ് നമ്മള് ഏകദേശം ഒരു 18-ാം തീയതി 19-ാം തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ നമ്മള് പുൽക്കൂട് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നേരെ ആദ്യത്തെ പരിപാടി കണ്ടത്തിൽ പോവാ, കറക്റ്റ് നല്ല രീതിയിൽ ചെത്തിയെടുക്കും, മറ്റേ മുട്ടി കൊണ്ട് സ്ക്വയറായിട്ട് ചെത്തിയെടുക്കും. അതൊക്കെ രസമാണ്. എന്നിട്ട് മറ്റേ സൈക്കിളുണ്ട്, സൈക്കിളും ചവിട്ടിക്കൊണ്ട് സൈക്കിളിന്റെ മേളിൽ ഈ പുല്ലും എല്ലാം വെച്ചുകൊണ്ട് എല്ലാവരുടെ നേരെ വരും. എന്നിട്ട് കമ്പടിക്കാൻ പോവാ, എന്നിട്ട് അതിന്റെ കൂടുതൽ പന വെട്ടും. പന ചുണ്ടപ്പനയില്ലേ, ചുണ്ടപ്പനയുടെ ഇല കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഈ കവർ ചെയ്യുന്നത്, മേൾ നമ്മുടെ റൂഫും കാര്യങ്ങളും എല്ലാം. അപ്പൊ ഈ പച്ച കളറ് നല്ല രസമായി ഒരു ഫീൽ കിട്ടും കാണാനായിട്ട്. എന്നിട്ട് പിന്നെ ഒരു ഐഡിയ, പുല്ല് അവിടെ വെക്കണം, പുല്ല് ഇവിടെ വെക്കണം, പുല്ലിന്റെ മേളിൽ ആട് വെള്ളം കുടിക്കുന്നു, അങ്ങനത്തെ ഭയങ്കര ക്രിയേറ്റീവ്. അതിന്റെ പുറത്തുണ്ടാക്കുന്നത് എല്ലാ
പരിപാടികളും
ഇവൻ കടുക് പോലും ഇട്ട്
കഴിഞ്ഞാല് വരും. പിന്നെ ഒരിക്കലും ഞങ്ങൾ ഇതുപോലെ കരോളിന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. അതായത് അതുവരെ നമ്മൾ ഇനി പറഞ്ഞ പോലെ ബ്രാഞ്ചി പറഞ്ഞ പോലെ ഈ കുളം ഉണ്ടാക്കുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചിരട്ടക്കകത്ത് വെള്ളം എടുത്ത് വെക്കുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇതുപോലെ കരോളിന് പോയിരുന്നു. നമ്മൾ എല്ലാരും പിന്നെ അടുത്തുള്ള അയലൊക്കത്തുള്ള കൂട്ടുകാരൊക്കെ തന്നെയാ. കരോളിന് ഇപ്പൊ ഒരു വീട്ടിലുണ്ടല്ലോ, അതായത് അവര് ചെയ്ത് വെച്ചേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലിങ്ങനെ മറച്ചിട്ട് പുല്ലിന്റെ അടിയിൽ അവര് മിറർ വെച്ചേക്ക് കണ്ണാടി. അപ്പൊ പെട്ടെന്ന് ഈ രാത്രിയിൽ ലൈറ്റ് വരുമ്പോണ്ടല്ലോ കറക്റ്റ് വെള്ളം പോലെ ഫീൽ ചെയ്യും, ഭയങ്കര രസമാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനടി ഇത് വെള്ളമാണോ അതോ വേറെന്തോ സംഭവം മനസ്സിലായില്ല. കാശൊക്കെ മേടിച്ചിട്ട് സന്തോഷ സൂചകമൊക്കെ പാടിക്കഴിഞ്ഞാൽ അവരുടെ അകത്ത് കയറിയപ്പോ ഞങ്ങൾ ക്ലാസ് എടുത്തിനെങ്കിൽ പോകുന്നു.
ആശയിൽ എപ്പോഴും മാറിയിട്ടില്ല.
ഉണ്ണീശനടുത്ത് വരാത്ത
ഉണ്ണീശയുടെ കാര്യം പറഞ്ഞപ്പോൾ, അതായത് ഞങ്ങൾ ഒരിക്കലും നാല് പാട്ടേ അറിയത്തുള്ളൂ, നാല് പാട്ടിന് നാല് പേര് വെച്ച്. അപ്പം എല്ലാ വീട്ടിലും ചെന്നിട്ട് ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ പുൽക്കൂടിയിലിൻ മറിയത്തിൻ പൊങ്ങന്മാകുന്ന പാട്ടില്ലേ, അതല്ല രണ്ടാമത്തെ പാട്ട് ശാന്തരാത്രി തിരുവാത്തി എന്ന് പറഞ്ഞു. അപ്പം ഒരു വീട്ടിൽ ചെന്നപ്പോ ഒരു കാർന്നവരുണ്ടായിരുന്നു. കാർന്നവർ മറ്റേ മറ്റേ വലിയ ചാരികസാരിലേക്ക് ഞങ്ങളെ കൊണ്ട് ആദ്യ ഒരു പാട്ട് പഠിപ്പിച്ചു, രണ്ടാമതൊരു പാട്ട് പഠിപ്പിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഉണ്ണീശ് ജനിക്കുന്ന പറയുന്ന ഒരു പാട്ടുണ്ട്. പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ പാട്ട് പാടിയേ, ഉണ്ണീശ് ജനിച്ചിട്ടില്ല, നിങ്ങൾ കരോളിന് വന്നേക്കുന്ന 21-ാം തീയതി 24-ാം തീയതി രാത്രിയിലാണ് പുള്ളിക്കാരൻ ജനിച്ചത്, അത് ഇവിടുന്ന് പാടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ പണിഷ്മെന്റ് ആയിട്ട് ഒരു 5 പാട്ടുകൂടെ പാടാൻ
പറഞ്ഞു.
അപ്പൊ ഞങ്ങളുടെ വിചാരം അത്യാവശ്യം കാശും പുത്തനും ഒക്കെ ഉള്ളൊരു വീടാ, എന്തെങ്കിലും കനത്ത് കിട്ടുന്ന ഞങ്ങളിരുന്ന് പാടി. അവസാനം അന്നത്തെ, അതായത് 2000-ന്റെ കഥയാ, 2000-ലെ ഒരു 100 രൂപ കിട്ടി, പിന്നെ 4,000 ഫുഡും കിട്ടി.
ഭയങ്കര
കിട്ടണത് കാപ്പിയും ചെയ്തായിരിക്കും, കേക്ക്,
തിന്നു മടുക്കും.
പ്ലം കേക്കിന്റെ ആ മാധുര്യത്തിൽ ഒരു പാട്ടില്ലെങ്കിൽ പോയാലോ.
ബെത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. അല്ലേലൂയ അല്ലേലൂയ Hallelujah, Hallelujah. ദൈവം പിറക്കുന്നു മനുഷ്യന ബെത്ലഹേമിൽ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ. Hallelujah, Hallelujah. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം, മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം.
പ്രാഞ്ചി, അതായത് എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് തെക്ക്, പിന്നെ നമ്മളുടെ അങ്കമാലി വരെയുള്ള ആൾക്കാരാണ് അല്ലെ? തൃശ്ശൂര്, ചാലക്കുടി, ഐ മീൻസ് അങ്കമാലി ഉദ്ദേശിച്ച് തൃശ്ശൂര് വരെയുള്ളവരായിരുന്നു ഏറ്റവും കൂടുതൽ. അത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൊല്ലം ട്രിവാൻഡ്രം സ്ഥലത്തുണ്ട്. അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ അധികം അങ്ങോട്ടില്ല. പക്ഷെ എന്നാലും നമ്മുടെ ആ ഒരു മധ്യ കേരളത്തിലുള്ള അത്രയും ആഘോഷമില്ല, എന്നിരുന്നാൽ പോലും ഉണ്ട്. ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എല്ലാം നമ്മള് പറഞ്ഞാലോ. അപ്പൊ അതേപോലെയാണ് ഈ വടക്കോട്ട് പോകുമ്പോ. ഇപ്പൊ മിഥുൻ കോഴിക്കോട്, കോഴിക്കോട് ആഘോഷം എങ്ങനെയുണ്ട്?
ക്രിസ്മസിന്റെ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫുഡാണല്ലോ. കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഫുഡാണല്ലോ മെയിൻ. ഞാൻ പിന്നെ അധികം ഫുഡ് കഴിക്കാത്ത ആളായതുകൊണ്ടും മിതമായിട്ട് ഫുഡ് കഴിക്കുന്ന ആളായതുകൊണ്ടും അപ്പൊ ഞാൻ ഫുഡ് മെയിൻ ആയിട്ട് ഫുഡ് കഴിക്കാനാണ് കാര്യങ്ങൾ വടം പോണത്.
കോഴിക്കോട് താമരശ്ശേരി അല്ലേ?
ആ താമരശ്ശേരി.
അപ്പം എനിക്ക് തോന്നുന്നു അവിടെ പണ്ട് മല കോട്ടയത്ത് നിന്നൊക്കെ കുടിയേറിയ കുറെ കോട്ടയംകാര ആൾക്കാരുണ്ട്. അവിടെ പള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്
തോന്നുന്നല്ലേ? എന്റെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പിറവംകാരാണ്. പിന്നെ ഞാൻ ജനിച്ചു വളർന്നത് കോഴിക്കോടുകാരനായിട്ടാണ്, ജീവിക്കുന്നതും കോഴിക്കോടുകാരനായിട്ടാണ്.
ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇതിന്റെ കൂടെ തന്നെ പറയണേ, ഇപ്പം മിഥുൻ നമ്മുടെ ട്രിപ്പിനും മറ്റുള്ള ഇതിനൊക്കെ വരുമ്പോ മിഥുൻ ഫുഡ് ഉണ്ടാക്കിട്ടൊക്കെ വന്നു കണ്ടപ്പോഴേ അത് കറക്റ്റാ. കോഴിക്കോടുകാര് കുറച്ചും കൂടി അങ്ങനത്തെ കാര്യങ്ങള് ഭയങ്കര
മിഥുൻ അതിന്റെ ഒരു ആദിത്യ മര്യാദയൊക്കെ
ഉണ്ടായിരുന്നു.
താങ്ക് യു.
പറയാ എന്നിട്ട്
പിന്നെ പിന്നെ അടുത്തത് കരോളിന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് സ്ഥിരമായിട്ട് മറ്റേ അപ്പൂപ്പനാവുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളി നമ്മുടെ പറമ്പിലൊക്കെ റബ്ബർ വെട്ടാൻ വരുന്ന ചേട്ടനാണ്. അപ്പൊ പുള്ളി മെയിനായിട്ട് വരുന്നത് പുള്ളിക്കൊരു കോട്ടയുണ്ടാവും. എല്ലാരും തുടങ്ങുമ്പോ എല്ലാരും ഉണ്ടാവും കൂടെ, ഒരു 10-50 പേരുണ്ടാവും. പിന്നെ ഓരോ വീട് രാത്രി ഫുൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ഓരോ വീട് കയറി ലാസ്റ്റത്തെ വീടൊക്കെ ആകുമ്പോഴത്തേക്കും 50 20 10 പിന്നെ ഈ പറഞ്ഞ പോലെ പപ്പാനീനെയൊക്കെ അടുത്ത പറമ്പിൽ നിന്നും തൊട്ടി നിന്നൊക്കെ പറക്കിക്കൊണ്ടുവന്ന് ദിവസങ്ങളുണ്ട്.
ചില വീടുകളിൽ നമ്മുടെ അവിടുത്തെ ഒരു വൈകുന്നേരം മറ്റേ പിടിച്ചാക്കോ മാത്രമേ ഉള്ളൂ, ബോധമുള്ളൂ, പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോ അച്ചായമാരൊക്കെ ഇരുന്ന് നല്ല കള്ളം കുടിക്കുന്നതാണ് ചോദിക്കും. ഏഹ്സൊക്കെയല്ലേ അന്ന് കള്ളു പിടിച്ചാൽ ആരും ഒന്നും പറയത്തൊന്നുമില്ല. ഈ ചെറുപ്പത്തിൽ പിള്ളേരെ അടിച്ചാൽ ആരും ഒന്നും പറയത്തില്ല. ക്രിസ്മസല്ലേ, പിള്ളേർ ആഘോഷിക്കുന്ന ആ ഒരു രീതിയിൽ എടുക്കുള്ളൂ. പിന്നെ എന്തായാലും മിക്ക വീടുകളിൽ വൈനും കാണും, വൈനും കേക്കും അതൊരു കോംബോ ആണല്ലോ.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്ഥിരം ചേട്ടൻ ആയതുകൊണ്ട് ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ചേട്ടനൊന്ന് ഓണാവണമെങ്കിൽ ഒരു 2-3 വീട് കഴിയണം. ഓരോ വീട്ടിലും ഉണ്ടാവും, ഓരോ 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 ഗ്ലാസ് പുള്ളിക്ക് ഉണ്ടാവും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം ഒരു 6-7 സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം പുള്ളി ക്രിസ്മസ് പാപ്പാനിയുടെ വേഷം ഇട്ടുകൊണ്ട് റബ്ബർ കെട്ടുന്നുണ്ട്.
ഡ്യൂട്ടിക്ക്
പോയി അന്ന് എന്തോ ലേറ്റായി, പുള്ളി എവിടെയോ കിടന്നുറങ്ങി. അങ്ങനെ ലാസ്റ്റ് രാവിലെ മറ്റേ റബ്ബറിനറിയില്ലല്ലോ ക്രിസ്മസ് ആണ്, അപ്പൊ പിന്നെ സമയത്ത് പോയി വെട്ടണം. അങ്ങനെ പോയി. പിന്നെ ഒരു പ്രാവശ്യം വെറൈറ്റി ആക്കാൻ വേണ്ടിട്ട് നമ്മുടെ പാപ്പാനിയുടെ തൊപ്പീന്റെ മേലെ സ്റ്റാർ ഉണ്ടാവുമല്ലോ, അപ്പൊ സ്റ്റാറിനകത്ത് ബൾബ് ഇടാൻ ഉള്ള ഇതൊക്കെ ബാറ്ററി ഒക്കെ അരയിൽ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പരിപാടി. സംഭവം ആദ്യത്തെ ഒരു 2-3 വീട് വരെയൊക്കെ അത് വർക്കായി. പിന്നെ സ്റ്റാർ ഉണ്ടാക്കിയില്ല,
പിന്നെ ചേട്ടൻ മെഡിക്കോളല്ലേ.
സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർ ഉണ്ടാക്കിയത് മറ്റേ ഈ തിന്നായിട്ടുള്ള പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കൂല നമ്മള്. അപ്പൊ ആ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അതിനകത്ത് ബൾബ് ചൂടായിട്ട് സാധനം കത്തി, ചെറുതായിട്ട് കത്തി. പക്ഷെ പുള്ളി നല്ല ഓളായതുകൊണ്ട് പുള്ളി ഇതൊന്നും അറിയുന്നില്ല. നോക്കുമ്പോ മറ്റേ പാപ്പാനിയുടെ തലയ്ക്ക് മേലെ പന്തൊക്കെ ആയിട്ട് പുള്ളി പുള്ളി കളിയോട് കളി.
പുതിയ വെറൈറ്റി പന്തം.
അങ്ങനെ
അതൊക്കെ നമ്മുടെ ചെറുപ്പകാലം. ഈ സാന്താക്ലോസ് വരുമ്പോഴേ എനിക്കൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര പേടിയായിരുന്നു. നമ്മള് തറവാട്ടിലൊക്കെ നിൽക്കുമ്പോ പെട്ടെന്ന് നമുക്ക് പേടിയായിട്ട് നമ്മള് ഒരാളിനല്ലേ കാണണേ, ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് മൊത്തം ഈ താടി വെള്ള താടിയൊക്കെ വെച്ച്. പിന്നെ അവര് അന്നൊക്കെ വേറെന്ത് ഈ പെട്രോൾ മാക്സ് ഒക്കെ പിടിച്ചിട്ടാണ് ആൾക്കാർ വരുന്നത്. അതൊക്കെ വന്ന് ഇതൊക്കെ കാണുമ്പോ ആൾക്കാർ വന്ന് ഈ ലഹള കാണുമ്പോഴേ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓടി ബാക്കിൽ പോയി വിളിക്കും, കാണാൻ പറ്റില്ല ഇത് വരുന്നത്. സാന്താക്ലോസ് ഇത് കരോള് വരുന്ന പറഞ്ഞാൽ നമുക്ക് പേടിയായിരുന്നു ആദ്യം. പിന്നെയാണ് നമുക്കത് മെല്ലെ മെല്ലെ, പിന്നെ നമ്മൾ ഓൾട്ടർ ബോയ്സ് ഒക്കെ കയറിയപ്പോ അതിന്റെ ഭാഗമായി.
ഓൾട്ടർ ബോയ്ക്ക്
ഓൾട്ടർ ബോയ്ക്ക് ആയിരുന്നു. അപ്പൊ അതില് നമ്മള് ഈ പള്ളിയുടെ പരിപാടി തുടങ്ങുമ്പോ കരോളിനെ ഇറങ്ങണ മുമ്പ് നമ്മൾ പിള്ളേർക്ക് ഈ കൂപ്പണ കൊടുക്കും, ക്രിസ്മസിന്റെ ഒരു കൂപ്പണ്. അപ്പൊ അന്ന് 1 രൂപ 2 രൂപ ഒരു കൂപ്പൺ ഒക്കെയാണ്, അത് നമ്മൾ വിൽക്കണം. വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പൈസ കിട്ടും. അപ്പൊ ഈ പൈസ നമ്മുടെ പോക്കറ്റ് മണിയാണ്. അപ്പൊ 100 കൂപ്പൺ വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു 20 രൂപയോ 10 രൂപ കിട്ടുമ്പോൾ അത് നമ്മൾ പോക്കറ്റ് മണി വെച്ചിട്ട് നമ്മള് അപ്പം ഈ കരോളിന്റെ സമയത്താണ് ഇതൊക്കെ നമ്മൾ വിൽക്കാൻ വേണ്ടി ഇറങ്ങുക. ഓരോ വീട്ടിലേക്ക് പോകുമ്പോൾ ഓരോരുത്തർ കൊടുക്കും. പിന്നെ കരോളിന് പോകുമ്പോഴുള്ള മെയിൻ എന്താ വെച്ചെങ്കില് ആ സമയത്താണ് ഈ മാങ്ങ വെളുത്ത് നിൽക്കുക, മറ്റുള്ള സംഭവങ്ങള്, പിന്നെ കൊക്കോ പഴം എന്നൊരു പഴമുണ്ട്, അറിയില്ലേ? നമ്മള് ചില പറമ്പൂടെ പോവുള്ളോ, ആ പറമ്പൂടെ പോയി കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടാവും. പിറ്റേ നോക്കുമ്പോ മാവോ മാങ്ങ ഒന്നും ഉണ്ടാവില്ല, ഈ കൊക്കോ പഴം ഉണ്ടാവില്ല, ബാക്കിയുള്ള സാധനങ്ങളും ഉണ്ടാവില്ല. അതെല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പിന്നെ അതേപോലെ പള്ളിയിലെ പുൽക്കൂട് ഉണ്ടാക്കുമ്പോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് പുല്ലും സംഭവങ്ങളൊക്കെ വെക്കണ സമയത്ത് നമ്മൾ ചിലപ്പോ ഈ പറഞ്ഞ വീടുകളിൽ നിന്നുള്ള എല്ലാരും ഓരോരോ പുല്ല് കൊണ്ടുവരും. അപ്പൊ അത് കട്ട് ചെയ്ത് വെക്കുമ്പോ നമ്മളതിന് കറക്റ്റ് വെള്ളം ഒഴിക്കുക, അങ്ങനെ കുറെ വീടുകളുണ്ടല്ലോ. അത് നനച്ചില്ല, കാരണം നമ്മള് വെക്കണത് തന്നെ ഒരു 18-ാം തീയതി മുതലേ ഇതിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇപ്പോഴും വരണം. അപ്പൊ ഞാനപ്പോ എല്ലാ ദിവസവും ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. അപ്പൊ ചില സമയത്ത് നമ്മൾ ഈ മലയൊക്കെ ഉണ്ടാക്കിണ്ടെങ്കില് പിള്ളേര് വന്നതൊക്കെ ഓട്ടച്ചിട്ടുണ്ടാവും,
ഡ്രൈ ആവും.
കാരണം അന്ന് സ്കൂള് നടക്കുന്ന സമയം കൂടിയാണ്. അപ്പൊ സ്കൂളിന്റെ അടുത്താണ് പള്ളി. അപ്പൊ സ്കൂൾ പിള്ളേരെല്ലാം വന്നിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ അപ്പൊ പിന്നെ നമ്മള് മറ വെച്ചിട്ടാണ് ഉണ്ടാക്കുക. നെക്സ്റ്റ് ഇയർ മുതൽ നമ്മള് ഫുള്ള് മറ വെച്ച് കവർ ചെയ്തിട്ടാണ് പിന്നെ
ഫൈനൽ പ്രൊഡക്റ്റ് മാത്രം കണ്ടാൽ മതി.
അതായത് നമ്മൾ ഒരു വർഷം ഉണ്ടാക്കിയിട്ട് ഈ ക്രിസ്മസിനെ പുൽക്കൂട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് മൊത്തം പിള്ളേർ വന്നിട്ട് അലമ്പാക്കി, അതിന് സമയം കിട്ടിയില്ല. അപ്പൊ നമ്മള് ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അപ്പൊ അങ്ങനെ ഇപ്പൊ മിഥും പറഞ്ഞപ്പോ കരോളും കാര്യങ്ങളൊക്കെ ഓർമ്മ അത് പറഞ്ഞത് പറയും. മിഥും പറയും.
അല്ല, എന്റെ മെയിൻ കഥ ഏതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ
മെയിൻ കഥ അത്ര
പപ്പാജി ആ കരവളും. പുള്ളി ഇപ്പോഴുണ്ടോ?
ഓ, പുള്ളി ഇപ്പോഴുണ്ട്. പുള്ളി ഇപ്പൊ റിട്ടയർഡായി, റിട്ടയർഡ് പോകും
ചേക്കിലെ.
പിന്നെ അതേപോലെ നമ്മുടെ ന്യൂസിലൻഡിലെ ഇപ്പൊ വന്നപ്പോ ഇപ്രാവശ്യത്തെ നമ്മളെ ക്രിസ്മസിന്റെ കരോളും കഴിഞ്ഞ വർഷവും ക്രിസ്മസ് ഞാൻ ഉണ്ടായിരുന്നു കണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം ക്രിസ്മസും ഒക്കെ നാടിനൊപ്പം തന്നെ ഒപ്പത്തിന് പിടിക്കേണ്ട രീതിയിൽ നടന്നിരുന്നു.
അതായത് നമ്മളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ആവേശവും ചോരരുത്, അല്ലെങ്കിൽ എല്ലാവരും ഫുൾ ഓണിൽ നിക്കാന്നുള്ളതാണ്. ഓണം കഴിഞ്ഞ് അപ്പൊ തന്നെ ക്രിസ്മസിലേക്ക് കയറി കരോള് രണ്ട് കഴിഞ്ഞ നമ്മൾ 14-ാം തീയതി കരോള് സ്റ്റാർട്ട് ചെയ്തു. 6-ാം തീയതി കൊണ്ട് കരോള് തീർന്നു. നമ്മളുടെ ക്ലബിലുള്ള എല്ലാ മിക്കോട്ടുമിക്ക പറഞ്ഞ ആൾക്കാരെല്ലാം വീട്ടിൽ പോയി നല്ല അടിച്ചു പൊളിച്ച് പാട്ടൊക്കെ പാടി, ഭയങ്കര രസമായിരുന്നു.
ഇങ്ങനത്തെ ഈ പോണ കാര്യങ്ങളും നമ്മൾ ഈ കരോളിൽ പോകുന്നത് വീട്ടിൽ നമ്മള് നാട്ടിൽ തന്നെ നമ്മള് ഇങ്ങോട്ട് കോപ്പി ചെയ്യാൻ നോക്കുക. മൊത്തം പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തോണ്ടിരിക്കുക,
നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ എൻജോയ് ചെയ്യുക.
അതല്ല, അത് ഇവിടെ കൊണ്ട് പ്രതീതി ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന വലിയ കാര്യം. അതൊരു കൂട്ടായ്മയ്ക്കേ പറ്റുള്ളൂ നമുക്ക്. ഒരു ഇപ്പം എനിക്കത് ഫീൽ ചെയ്തായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ കരുവുകളൊക്കെ കണ്ടപ്പോ ശരിക്കും നമ്മള് നാട്ടിൽ നിക്കണ പോലെ
തോന്നും.
പിന്നെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കി, കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പുൽക്കൂട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് എന്താ പറയാ, കുറച്ചുകൂടി ഈസി ആയിട്ട് കുറെ സാധനങ്ങളും കിട്ടുന്നുണ്ട്. മെയിൻലി നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റാച്ചൂസ് ഒക്കെ കിട്ടാനായിരുന്നു പാട്. പക്ഷെ അതും ഇവിടെ കിട്ടി തുടങ്ങിപ്പോ. ഓരോ രൂപങ്ങള് നമ്മുടെ അവിടെ പറഞ്ഞാല് നാട്ടിലൊക്കെ
വലിയ വലിയ സംഭവങ്ങൾ,
മൊത്തത്തില വലിയ സൈസിലുള്ള ആൾക്കാര് ഇപ്പൊ ഉണ്ടാക്കുന്നുണ്ട്. ക്രിബ് ഉണ്ടാക്കുമ്പോ കംപ്ലീറ്റ്ലി ആൾക്കാരുടെ സൈസിൽ തന്നെ എല്ലാ രൂപങ്ങളും വന്ന്
റെഡിയാവും.
അതെ,
ഇപ്പൊ നമ്മുടെ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും പിന്നെ നമ്മളുടെ യൂത്തിലെ ഓരോ മെമ്പേഴ്സിനും നമുക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതെ അല്ലേ,
ഒരു പാട്ട്,
ഒരു പാട്ടും കൂടെ
പോരു പൈതലിന കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്, കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിന കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ആകാശവീതിയിൽ മാലാകമാരവർ സ്നേഹത്തിൻ നിറകുടമാ നിനച്ചിരുന്നു. ആകാശവീതിയിൽ മാലാകമാരവ സ്നേഹത്തിൻ നിറകുടമാ താരാട്ടു പാടി ഉറക്കിടുവാന് മനവാരിൽ നിനച്ചിരുന്നു. ഇത്ര നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. ഇത്ര നല്ല
നല്ല സ്നേഹത്തെ തന്ന നല്ല നാഥനെ മെല്ലെ രാവിൽ പാടി സ്തുതിക്കാം. കണ്ണും 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 കാത്തിരുന്നു മഞ്ഞിലൊരു പൈതലിന കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന് ദൈവപുത്രൻ പിറക്കുമെന്ന്.
ക്രിസ്മസിന്റെ കുറച്ച് കുറച്ച് കഥകളും വിശേഷങ്ങളുമായിട്ട് ഈ എപ്പിസോഡ് കടന്നുപോയാൽ അറിഞ്ഞില്ല. എപ്പിസോഡിൽ നമ്മൾ കുറെ നാൾ കൂടി ഗ്രൂപ്പ് സോങ് പാടുന്നു അല്ലേ, കരോളിന്റെ ആയിട്ടുള്ളൊരു സോങ് ഒക്കെ വന്ന് നന്നായി. നിങ്ങൾ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അളിയന്റെ റേഡിയോ സൈനിങ് ഓഫ് ടീൻ തട്ടുംപുറം. അതോടൊപ്പം ഏവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് യുവ മലയാളി ക്ലബിന്റെ തട്ടുംപുറം ബാൻഡ് അവതരിപ്പിച്ച അളിയന്റെ റേഡിയോ ക്രിസ്മസ് ദിന പ്രത്യേക പരിപാടി.
Cheer, Christmas is here. Merry, 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 merry Christmas. Merry, 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 merry Christmas. All of us send on without end. Day, joyful time, day, every home. Quick, all the bells, sweet silver bells, all seem to say, throw cares away. Christmas is here, bringing good cheer to young and old. Big and the bold, sing dong and dong. That is their song, brings joyful ring dong. Caroling, one seems to hear words of good cheer from everywhere.
ഇതോടെ മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേക്ഷണം അവസാനിക്കുന്നു. അടുത്ത സംപ്രേക്ഷണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
Interests on planet